SBS.
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 SBS Radio.
സ്വാഗതം ഡോക്ടർ എസ് രാജശേഖരൻ എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക്. മലയാളത്തിലെ നിരവധി കവികളുമായും കഥാകാരന്മാരുമായും എല്ലാം എസ് ബി എസ് മലയാളം ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും നിരൂപണ രംഗത്തുള്ള ഒരാളുമായി സംസാരിക്കുന്നത് ആദ്യമായാണ്. ഏറെ സന്തോഷമുള്ള കാര്യമാണത്. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് ആദ്യം എനിക്ക് തോന്നുന്നു ചോദിക്കേണ്ട ഒരു കാര്യം, ഈ ജനുവരി 26 ശേഷം, ഓസ്ട്രേലിയ ഡേക്ക് ശേഷം, താങ്കൾ ഒരു ലേഖനം എഴുതിയിരുന്നു. ഓസ്ട്രേലിയ ഡേയും അതുപോലെ തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനവും ഒരുമിച്ച് വായിച്ചുകൊണ്ട് ദേശീയതയെക്കുറിച്ചുള്ള ഒരു ലേഖനം. എന്താണ് ഓസ്ട്രേലിയ ഡേ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ ആഘോഷം കണ്ടു കഴിഞ്ഞപ്പോൾ ദേശീയതയെക്കുറിച്ച് താങ്കൾക്കുണ്ടായ ഒരു കാഴ്ചപ്പാട്, ഒരു കാഴ്ചപ്പാടുണ്ടായ മാറ്റം?
ഓസ്ട്രേലിയ ദിനം ഞാൻ ഇവിടെ രണ്ടാം തവണയാണ് കാണുന്നത്. എന്നാൽ ഇത്തവണ ഓസ്ട്രേലിയ ദിനം കണ്ടപ്പോഴേക്ക് അത് ദേശീയതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒന്നാണ് എന്ന് തോന്നി. അതിന് കാരണം ഒരുപക്ഷെ ഇന്ത്യയിലെ പുതിയ സാഹചര്യങ്ങളാകാം. ഓസ്ട്രേലിയയെ പോലെ തന്നെ ഇന്ത്യയും വിവിധ ദേശീയതകൾ ഒത്തുചേർന്ന രാജ്യമാണ്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ ദേശീയത എന്ന് പറഞ്ഞാൽ അതിന് വളരെ പരിമിതമായ അർത്ഥമാണുള്ളത്. ഇന്ത്യയെ സൃഷ്ടിക്കുന്ന വിവിധ ദേശീയതകൾ, വിവിധ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഓരോ സംസ്ഥാനങ്ങളും അനേകമനേകം ദേശീയതകൾ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള ദേശീയതകളെല്ലാം അവഗണിക്കുകയും ഒരു മതദേശീയത മാത്രമാണ് ദേശീയത എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയിലെ ഈ ഓസ്ട്രേലിയ ദിനം. രണ്ടും യാദൃശ്ചികമായിട്ട് ഒരേ ദിവസം തന്നെ നടക്കുന്നു. അത് ഞാൻ കാണാനിടയായത് അപ്പോഴേക്ക് ഓസ്ട്രേലിയ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ദേശീയത സമ്പ്രദായം വളരെയേറെ ഫലപ്രദമാണെന്നും അതാണ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതെന്നും തോന്നുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ലേഖനം എഴുതണമെന്ന് എനിക്ക് തോന്നിയത്.
തീർച്ചയായും താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് സാഹിത്യത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി കവിയും കവിതാ നിരൂപകനും എന്ന നിലയിലാണ് താങ്കൾ പ്രശസ്തനായിട്ടുള്ളത് കേരളത്തിൽ. കവിത ഇന്ന്, നവോത്ഥാനന്തര കവിത, പരിസ്ഥിതി ദർശനം മലയാള കവിതയിൽ തുടങ്ങി മലയാള കവിതയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ താങ്കൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ മലയാള കവിതയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കവിത മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നൊരു സമയമാണ്. എന്താണ് ഇന്നത്തെ മലയാള കവിതയുടെ അവസ്ഥ താങ്കളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ?
മലയാള കവിത ജീവിതത്തെ തുറന്നു കാണുന്ന ഒന്ന് തന്നെയാണ്. അത് എന്നും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ജീവിതത്തിന്റെ പുതിയ തലങ്ങൾ സാഹിത്യ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മലയാള കവിത എന്നും മുന്നിട്ട് നിന്നിട്ടുണ്ട്. അത് ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ നമ്മുടെ ചെറുപ്പക്കാരായ കവികൾ പ്രത്യേകം മുൻകൈ എടുക്കുന്നു. നമ്മുടെ നവമാധ്യമങ്ങൾ അതിന് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കവിതയുടെ നില സാമാന്യം ഭദ്രം തന്നെ എന്ന് ഞാൻ കരുതുന്നു.
തീർച്ചയായും താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നവമാധ്യമങ്ങളുടെ കാര്യം താങ്കൾ പറയുകയുണ്ടായി. മലയാള സാഹിത്യ രംഗത്ത് കവിതകൾ, കഥകളെക്കാൾ നോവലുകളെക്കാൾ ഉപരിയായി കവിതകൾക്ക് കൂടുതൽ നവമാധ്യമങ്ങൾ വേദിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെ കവിത വായിക്കുന്നൊരു കാലം കടന്നുപോയി എന്ന് വേണമോ ഇപ്പോൾ കരുതേണ്ടത്? അതിനേക്കാൾ ഉപരിയായി ഇന്റർനെറ്റിലൂടെ നിരവധി കവിതകൾ വൈറലാവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു, കേരള സംസ്ഥാന യുവജനോത്സവത്തിൽ 1st place കിട്ടിയ ധ്രുപദ് ഗൗതം എന്ന ഒരു കൊച്ചു കവിയെക്കുറിച്ച്. ആ ധ്രുപദിന്റെ പല കവിതകളും പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇന്റർനെറ്റിലായിരുന്നു, വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായിരുന്നു വൈറലായി മാറിയത്. അത്തരത്തിൽ കവിതകളുടെ കാലം അല്ലെങ്കിൽ കവിതകളുടെ ഇനിയുള്ള കാലഘട്ടത്തിലെ പ്രധാന ഒരു പ്ലാറ്റ്ഫോം, വേദി എന്നുള്ളത് നവമാധ്യമങ്ങളാണോ?
നമ്മുടെ ജീവിതം ജനാധിപത്യത്തിലേക്ക് കൂടുതലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ജീവിതത്തെയും വ്യക്തികളെയും സമുദായത്തെയും ജനാധിപത്യവൽക്കരിക്കുന്നതിൽ വളരെയേറെ മുന്നിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് നവമാധ്യമങ്ങൾക്ക്. അവിടെ എഴുത്തുകാർക്ക് പ്രസാധകന്റെയോ മറ്റ് വിതരണക്കാരുടെയോ ആരുടെയും ഇടനിലക്കാരുടെ ആരുടെയും സഹായമില്ലാതെ തന്നെ വായനക്കാരോട് നേരിട്ട് സംവദിക്കാൻ അവസരം കിട്ടുകയാണ്. അത് നമ്മുടെ എഴുത്തുകാർ വളരെയേറെ ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അതിൽ ധാരാളം രചനകൾ ഒട്ടും മികവുറ്റതല്ലാത്തത് വരുന്നുണ്ടാകാം, എങ്കിലും മികവിലേക്ക് സഞ്ചരിക്കുന്നതിന് പലരെയും സഹായിക്കുന്നു. നമ്മുടെ ജീവിതം എന്താണ്, കവിത എന്താണ് എന്നെല്ലാം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് നമ്മുടെ നവമാധ്യമങ്ങൾ വളരെയേറെ സഹായിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.
അതിനൊരു മറുവശം കൂടിയുണ്ടോ? അതേസമയം തന്നെ, കാരണം ഇത്രയും കാലം ഈ പരമ്പരാഗത മാധ്യമങ്ങളിൽ, പ്രിന്റ് മാധ്യമങ്ങളിൽ വരുമ്പോൾ ഒരു എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. എന്തു പറയാം, എന്ത് പറഞ്ഞുകൂടാ എന്നതിലൊരു എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. ഇത് ആർക്കും എന്തും എഴുതാമെന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അത് കവിതയിൽ പോലും അല്ലെങ്കിൽ സാഹിത്യരംഗത്ത് പോലും വരുമ്പോൾ, ആരെയും എങ്ങനെ താറടിച്ചു കാട്ടാനും സാഹിത്യം ഉപയോഗിക്കാം എന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഗുണദോഷങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഏതിനാണ് കൂടുതൽ ഒരു വെയിറ്റേജ് ലഭിക്കുക?
എഡിറ്റിംഗ് എന്ന് പറയുന്ന ഏത് കാലത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അത് എപ്പോഴും നല്ലത് തന്നെ ആകണം എന്നില്ല. അതോടൊപ്പം തന്നെ ഏത് കാലത്താണെങ്കിലും നല്ലതും അല്ലാത്തതുമായ രചനകൾ, അത് കവിതയുടെ രംഗത്ത് മാത്രമല്ല ഏതൊരു സാഹിത്യ വിഭാഗത്തിലും നല്ലതും അല്ലാത്തതുമായ രചനകൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. അതിൽ നല്ലത് മാത്രം നിലനിൽക്കും, അല്ലാത്തത് കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് വസ്തുത. ഇവിടെയും ആ രീതിയിൽ മാത്രം നമ്മൾ കണ്ടാൽ മതിയെന്നാണ് തോന്നുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് അവരുടെ മനോഗതങ്ങൾ കവിതയിലൂടെയാണെങ്കിലും മറ്റു രീതിയിലൂടെയാണെങ്കിലും അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നു എന്നത് കൂടുതൽ പ്രത്യാശാപരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
അപ്പോൾ പുസ്തകങ്ങളിലൂടെ കവിത വായിക്കുന്ന രീതി ഇനി ഇല്ലാതാകുമെന്ന് താങ്കൾ പേടിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിചാരമില്ല. പുസ്തകങ്ങളിലൂടെ കവിത വായിക്കുക, ഇപ്പോ നമ്മുടെ ചൊല്ലരംഗുകൾ വന്നപ്പോൾ, കവിയരംഗുകളും മറ്റും വന്നപ്പോൾ, ചൊൽക്കാഴ്ചകൾ വന്നപ്പോഴത്തേക്കുണ്ടായിരുന്ന ഒരു ഭീതിയാണ് ഇത് പുസ്തകങ്ങളെ ബാധിച്ചേക്കാം എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെ ബാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ചൊൽക്കാഴ്ചകളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഈ നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ കവിത വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേക മേഖലയാണ്, അതിൻ്റെ സ്വാധീനം വേറെയാണ്. അതേസമയം പുസ്തകങ്ങളിലൂടെ കവിത വായിക്കുമ്പോഴത്തേക്ക് അതിന് വേറെ ചില അവസരങ്ങൾ, വിപുലമായ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് വാസ്തുത. വാസ്തവത്തിൽ കവിത അതിൻ്റെ ഒരു പൂർണ്ണതയിൽ, പൂർണ്ണത എന്ന് പറയുന്നവൾ പലപ്പോഴും ഒരു സാങ്കല്പികമായ കാര്യമാണ്, എങ്കിൽ പോലും കവിതയെ നമുക്ക് മുഴുവനായി ഉൾക്കൊള്ളാനായിട്ട് ഏറ്റവും സഹായകമായത് പുസ്തകത്തിലൂടെയുള്ള, അച്ചടിയിലൂടെയുള്ള വായന തന്നെയാണ്. അതുകൊണ്ട് പുസ്തകം മരിക്കും എന്ന് ഒരിക്കലും കരുതുന്നില്ല.
കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സംശയം, ഒരുപാട് കാലമായി മനസ്സിലുള്ള ഒരു സംശയമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കവിതയുടെ വൃത്തം, അലങ്കാരം തുടങ്ങിയ നിരവധി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ അന്ന് പഴയകാല കവികളുടെ കവിതകൾ പഠിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്ന കവിതകളിലൊന്നും വൃത്തവും അലങ്കാരവും ഒപ്പിച്ചുള്ള കവിതകൾ കാണുന്നത് വളരെ അപൂർവമാണ്. ഒരുപക്ഷെ സ്കൂളിലെ കുട്ടികൾ പോലും അങ്ങനെ വൃത്തവും അലങ്കാരവുമുള്ള കവിതകൾ പഠിക്കുന്നില്ല. അങ്ങനെ വൃത്തം, അലങ്കാരം തുടങ്ങിയ കവിതയുടെ സങ്കേതങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ മാറി നിൽക്കുകയാണോ?
പൂർണ്ണമായും ഒഴിവായി എന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും വൃത്തവും അലങ്കാരവും എല്ലാം വെച്ചുകൊണ്ട് കവിത എഴുതുന്നവരുണ്ട്. ഇവിടെ വൃത്തവും അലങ്കാരവും വെച്ച് കവിത എഴുതുക എന്ന് പറയുന്നതിനെ ഒരു തെറ്റായ പ്രയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കവിത പിറവിയെടുക്കുന്നത് ചിലപ്പോൾ വൃത്തത്തിലൂടെ ആകാം, അല്ലാതെയുമാകാം. ആ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു വിഷയം, ഒരു സന്ദർഭം കവിയിൽ ജന്മമെടുക്കുന്നത്, വാക്കുകളിലൂടെ ജന്മമെടുക്കുന്നത് ഏത് രൂപത്തിലാണ് എന്നതിനെ ആശ്രയിച്ചാണ് അതിന് വൃത്തവും അലങ്കാരവും മറ്റും വരുന്നത്. അതുകൊണ്ട് ഈ വൃത്തവും അലങ്കാരവും കൈയൊഴിഞ്ഞു എന്ന് പൂർണ്ണമായും പറയാനാവില്ല. പക്ഷേ ഇപ്പോഴത്തെ കവികൾ പുതിയ പുതിയ സാധ്യതകളിലേക്ക് കൂടുതലായിട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് വൃത്തവും അലങ്കാരവും ഒന്നും പ്രശ്നമല്ല എന്ന് കാണുന്നു. ഈ അലങ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും കൽപ്പനകളാണ്, ബിംബങ്ങളാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള അലങ്കാരങ്ങൾ കാണാനില്ലെങ്കിലും പുതിയ കവിതകൾ ധാരാളമായി ബിംബങ്ങളും കൽപ്പനകളും ഉണ്ട്. അതുകൊണ്ട് അലങ്കാരങ്ങളെ വെടിഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. കവിത തീർച്ചയായും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിന് ഓരോ കാലത്തും ഓരോ രൂപവും ഓരോ ഭാവവും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്.
തീർച്ചയായും. എന്തായാലും താങ്കൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് ഇപ്പോൾ. ഇക്കാലത്ത് ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന കവികളും എഴുത്തുകാരും സാഹിത്യ പ്രവർത്തകരും എല്ലാവരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ചില വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കാനുള്ള പ്രവണത. സ്വന്തം നേട്ടം അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ നേട്ടം മാത്രം കണ്ടുകൊണ്ട് പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ തയ്യാറാകുന്നു, അതിന് മാത്രമേ തയ്യാറാകുന്നുള്ളൂ എന്ന ആരോപണം. അത്തരം ഒരു രീതിയിലേക്ക് നമ്മുടെ എഴുത്തുകാർ മാറിയിട്ടുണ്ടോ?
ആ ആരോപണം ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ചും നിരുത്സാഹപ്പെടുത്തേണ്ടതും അതിലും കടന്ന് അധിക്ഷേപിക്കേണ്ടതുമായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പാവപ്പെട്ട, കഷ്ടപ്പെടുന്ന, പണിയെടുക്കുന്ന, പണ്ട് നമ്മൾ കവിതയെക്കുറിച്ചും മറ്റും പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, രുദിതാനുസാരിയാണ് കവി എന്ന് പറയുന്നത്. അങ്ങനെ ഈ രുദിതരുടെ, കഷ്ടപ്പെടുന്നവരുടെ, വിലപിക്കുന്നവരുടെ, നോവുന്നവരുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ, അത് കവിയാകട്ടെ, കഥാകാരനാകട്ടെ, മറ്റെന്തുമാകട്ടെ, അവരുടെ ഉത്തരവാദിത്തം, അവരുടെ സ്വഭാവവും ഘടനയുമെല്ലാം അത് തന്നെയായിരിക്കണം. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പലപ്പോഴും ഈ അധികാരസ്ഥാനങ്ങളോട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനോ ഉള്ള ശ്രമങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാം. അത് ഇടതുപക്ഷത്ത് ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ്.
ഇപ്പോൾ അതിൽ അവാർഡ് മടക്കി കൊടുക്കുന്നൊരു വിഷയം വന്നപ്പോൾ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള നിരവധി കവികൾ അവാർഡുകൾ മടക്കി കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തി, ഇടതുപക്ഷത്തിന് ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന വ്യക്തിയാണ് പ്രശസ്ത കവി പ്രഭാവർമ്മ. അദ്ദേഹത്തിന് ഇപ്പോൾ BJP സർക്കാർ ഭരിക്കുമ്പോഴാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ശ്യാമമാധവത്തിന് പ്രഖ്യാപിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം അത് നിരസിക്കുമെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അന്ന് മറ്റുള്ളവർ മടക്കി കൊടുത്തപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയ വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹവും, അല്ലെങ്കിൽ അതൊരു അങ്ങനെ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹവും. അദ്ദേഹം ഇപ്പോൾ അത് നിരസിക്കുകയൊന്നും ചെയ്യാത്തത് ഒരു വ്യക്തമായ ഇരട്ടത്താപ്പല്ലേ?
അതൊരു വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. പക്ഷേ സച്ചിദാനന്ദൻ തുടങ്ങിയവര് അവാർഡ് നിരസിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. BJP സർക്കാരിന്റെ ഈ ജനവിരുദ്ധ നയങ്ങള്, ഈ മതേതര വിരുദ്ധമായ നിലപാടുകൾ, അതെല്ലാം വളരെ ശക്തമായപ്പോഴത്തേക്ക് പലരെയും വെടിവെച്ച് കൊല്ലുകയും മറ്റും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴേക്ക് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള കവികൾ അവർക്ക് കിട്ടിയ അവാർഡുകൾ നിരസിച്ചത്, തിരിച്ചു കൊടുത്തത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സവിശേഷ സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് ചെയ്യാത്തത് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ.
അല്ല, വ്യക്തിപരമാണെന്ന് പറയുമ്പോൾ പോലും ഒരു ഇടതുപക്ഷം എന്ന ഒരു നിലപാടുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആശയധാര, ആ ഒരു നിലപാടുകൾ ഉണ്ടല്ലോ. താങ്കൾ പറഞ്ഞതുപോലെ ആ ഒരു സാഹചര്യങ്ങൾ കടന്നുപോയി എന്ന് പറയാൻ കഴിയുമോ? അന്ന് പറഞ്ഞ കൽബുർഗി ആയാലും പൻസാരി ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരുടെയും കൊലപാതകങ്ങളെ കൃത്യമായി പിടിക്കുകയോ അതിൽ നിന്നൊരു മാറ്റം വരികയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും പല എഴുത്തുകാർക്കുമെതിരെ അല്ലെങ്കിൽ പല സിനിമാ സംവിധായകർക്കുമെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, ആക്രമണങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. സാഹചര്യം മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
തീർച്ചയായിട്ടും സാഹചര്യം മാറിയെന്ന് പറയാൻ കഴിയില്ല. സാഹചര്യം കൂടുതൽ മോശമായി വരുന്നു എന്നതാണ് മറ്റു പല കാര്യങ്ങളും വെളിവാക്കുന്നത്.
അല്ല, അപ്പോഴാണ് അവിടെ ഒരു ഇരട്ടത്താപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്.
ഇരട്ടത്താപ്പ് എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇതില് വിശദീകരണം തരാൻ കഴിയുന്ന ആള് പ്രഭാവർമ്മയാണ്.
തീർച്ചയായും ഒരു വ്യക്തി എന്ന രീതിയിലല്ല ഞാൻ ചോദിച്ചത്, മറിച്ച് ഒരു ഇടതുപക്ഷത്തോട് നിൽക്കുന്ന ആൾക്കാരുടെ ആശയത്തിലുള്ള ഒരു അവ്യക്തത സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്.
ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ പല പല വ്യക്തികളാണ്. അവർക്ക് അവരുടേതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം, പല കാരണങ്ങളും ഉണ്ടാകാം. അത് അവരോട് സംസാരിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തമായി വരൂ. തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.
തീർച്ചയായും ഞാനത് താങ്കളോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, താങ്കൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടി ആയതുകൊണ്ടാണ് ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണല്ലോ പുക്കാസ, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തായാലും താങ്കളിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ, താങ്കളുടെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ പുസ്തകം സ്ത്രീവാദം ഉടലും പരിസരങ്ങളും എന്നതാണ്. സ്വാഭാവികമായും സ്ത്രീ വിഷയം ഏറ്റവും അധികം ചർച്ചയാകുന്നൊരു സമയവുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മലയാളത്തിലൊരു സ്ത്രീ വിഷയ എഴുത്തുകൾ, സ്ത്രീപക്ഷ ചർച്ചകൾ എത്രത്തോളം ആത്മാർത്ഥതയുള്ളതായിട്ടാണ് തോന്നുന്നത്? കുറേ മാധ്യമ ശ്രദ്ധയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും മാത്രമായി ഇവ ഒതുങ്ങി നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒരു കഴമ്പുള്ള ചർച്ചകളോ കഴമ്പുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങളോ മലയാളത്തിൽ ഉണ്ടാകുന്നു, കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ?
മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങൾ തീർച്ചയായും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്, വളരെ കാലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ സ്ത്രീകൾ നമ്മുടെ പൊതുരംഗത്ത് വന്നിട്ടുള്ളത് എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ സ്ത്രീ വിഷയകമായ കാര്യങ്ങളില് അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതില് മുൻപ് പറഞ്ഞ പോലെ ഒരു ഇരട്ടത്താപ്പ് നമുക്കുണ്ട് എന്ന് പറയേണ്ടി വരും. നമ്മൾ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് ആദർശങ്ങൾ മറന്നുപോവുകയും അവിടെ വളരെ സങ്കുചിതമായ നിലപാടെടുക്കുകയും ചെയ്യുന്നത് ഈ മതേതരത്വത്തിൻ്റെ കാര്യത്തിലും ജനാധിപത്യത്തിൻ്റെ കാര്യത്തിലും എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ സ്ത്രീ സ്വാതന്ത്ര്യപരമായ കാര്യങ്ങളിലാണ് എന്ന് തോന്നുന്നു. അതിലേക്ക് നമ്മുടെ സ്ത്രീകൾ തന്നെയും വേണ്ടത്രയും വളർന്നിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. കാരണം സമൂഹത്തെ സൃഷ്ടിച്ച ആ പുരുഷാധിപത്യപരമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും തന്നെയാണ് അവരെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സംഘടിതമായ ഒരു ശ്രമം ഈ രംഗത്തുണ്ടായെങ്കിലേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സ്ത്രീവാദം ഉടലും പരിസരങ്ങളും എന്ന ആ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. സ്ത്രീകൾ ഇനിയും വളരെയേറെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു, പുരുഷന്മാർ അതിനേക്കാൾ കൂടുതലായിട്ട് ഉണരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
അതായത് കൂടുതൽ മാറേണ്ടത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് കൂടുതൽ സമത്വം ലഭിക്കണമെങ്കിൽ, സ്വാതന്ത്ര്യം എന്ന വാക്കിനേക്കാൾ കൂടുതൽ സമത്വം എന്നുള്ളതായിരിക്കുമല്ലോ, ശരി, സമത്വം ലഭിക്കണമെങ്കിൽ ആരാണ് കൂടുതൽ മുന്നോട്ട് വരേണ്ടത്, സ്ത്രീകളാണോ അതോ പുരുഷന്മാരാണോ യഥാർത്ഥത്തിൽ മാറേണ്ടത്?
ഇവിടെ കൂടുതൽ മുന്നോട്ട് വരേണ്ടത് ആര് എന്നതിൽ ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ ചോദ്യം തന്നെ ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം സമൂഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്നതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് സമൂഹമില്ല. ഇവിടുത്തെ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കുമെല്ലാം സ്ത്രീയും പുരുഷനും ഒരുപോലെ അവകാശികളും ഉത്തരവാദികളുമാണ്. അതുകൊണ്ട് ഇതിന് ഒരു ദ്വന്ദ്വാത്മകമായ പരിണാമം തന്നെയാണ് വേണ്ടത്, ദ്വന്ദ്വാത്മകമായ പ്രവർത്തനം തന്നെയാണ് വേണ്ടത്. ഇരു കൂട്ടരും ഇതിൽ മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും. എന്തായാലും അവസാനമായി താങ്കൾ നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിച്ച താങ്കളുടെ ഏറ്റവും പുതിയ ലേഖനത്തിലെ ദേശീയതയെക്കുറിച്ചുള്ള ലേഖനത്തിലെ ഒരു കാര്യം കൂടി, അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പിന്നീട് ഓസ്ട്രേലിയൻ അനുഭവക്കുറിപ്പുകൾക്ക് ഓസ്ട്രേലിയ അധിനിവേശങ്ങളുടെ പൊതുലോകം എന്ന പേര് കൊടുക്കും എന്ന്. അത്തരത്തിലൊരു പുസ്തകം താങ്കൾ എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണ് ആ പുസ്തകം പുറത്തിറങ്ങുന്നത്? ആ ഒരു ഓസ്ട്രേലിയ അധിനിവേശങ്ങളുടെ പൊതുലോകം എന്ന പുസ്തകം എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്?
ഓസ്ട്രേലിയ അധിനിവേശങ്ങളുടെ പൊതുലോകം എപ്പോഴാണ് പുറത്തിറങ്ങുന്നത് എന്ന് കൃത്യമായി പറയാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിനാണ് കഴിയുക, അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റായ ഏഴാച്ചേരിക്കാണ് കഴിയുക എന്ന് പറയേണ്ടി വരും.
അതായത് താങ്കൾ എഴുതി കഴിഞ്ഞു അല്ലേ പുസ്തകം?
ഞാനത് കൊടുത്തിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി, പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. അത് വൈകാതെ വെളിയിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത്.
എന്താണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം?
ഉള്ളടക്കം ഈ ഓസ്ട്രേലിയൻ സന്ദർശനങ്ങളിലെ എന്റെ അനുഭവം, അതൊരു സാംസ്കാരിക വിമർശനത്തിന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു യാത്രാവിവരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സംസ്കാരവും ഓസ്ട്രേലിയൻ സംസ്കാരവും ഇത് തമ്മിലുള്ള ഒരു പാരസ്പര്യത്തെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഓസ്ട്രേലിയൻ അനുഭവങ്ങളെ വിവരിക്കാനാണ് അതിൽ ശ്രമിച്ചിട്ടുള്ളത്.
തീർച്ചയായും അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഥാകാരി കെ പി സുധീര ഇവിടെ എത്തിയപ്പോൾ കെ പി സുധീരയും പറയുകയുണ്ടായി ഓസ്ട്രേലിയയെക്കുറിച്ചൊരു നോവലും ഒരു യാത്രാവിവരണവും മനസ്സിലുണ്ടെന്ന്. എന്തായാലും ഓസ്ട്രേലിയയെക്കുറിച്ച് മലയാളത്തിൽ പുസ്തകങ്ങൾ വന്നു തുടങ്ങുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വരുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് കേൾക്കുന്നതിന്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ എസ് രാജശേഖരൻ ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന്.
വളരെ സന്തോഷം നിങ്ങളുമായി ഇത്രയും കാര്യങ്ങൾ കൈപകരുന്നതിന് അവസരമുണ്ടായതിൽ.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.